بسم الله الرحمن الرحيم. إذ تستغيثون ربكم فاستجاب لكم أني ممدكم بألف من الملائكة مردفين وما جعله الله إلا بشرى ولتطمئن به قلوبكم وما النصر إلا من عند الله إن الله عزيز حكيم. إذ يغشيكم النعاس أمنة منه وينزل عليكم من السماء ماء ليطهركم به ويذهب عنكم رجز الشيطان وليربط على قلوبكم ويثبت به الأقدام.
السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. سهودر المارة الله سبحانه وتعالى يدعي ذي بلك غلسوشي كنمن എന്നോട് എന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. സന്ദർഭോചിതമായി ഏറെ ശ്രദ്ധേയമായ ഒരു വിഷയമാണ് ഇന്ന് നമ്മളിവിടെ ഈ മിമ്പറിൽ ഒരു ഖുതുബയായി ശ്രവിച്ചത്. യമനിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഏതാനും നിലപാടുകൾ പ്രസ്തുത വിഷയത്തിലാണ് നമ്മളിവിടെ ശ്രവിച്ചത്. അതിൽ ഒന്ന്, യമൻ എന്ന് പറയുന്ന ഭൂപ്രദേശവും നാടുമാണ്. ചരിത്രത്തിൽ ഏറെ വേരുള്ള ഒരു നാടാണ് യമൻ. നമ്മൾ ചരിത്രം പരതുമ്പോൾ പഠിക്കുമ്പോൾ യമനിനെ വിസ്മരിച്ചുകൊണ്ടൊരു ചരിത്രമല്ല, വിശിഷ്യ ഇസ്ലാമിക ചരിത്രം, അതേപോലെ നബിമാരുടെ ചരിത്രം. യമനിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ ഏറെയാണ്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗത്തിന് ശേഷവും തിരുനബിയുടെ നിയോഗത്തിന് മുമ്പും നബിമാരുടെ ചരിത്രത്തിൽ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം, അതേപോലെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും അതേപോലെ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയും നിയോഗിതരായതിനു ശേഷം നമ്മുടെ ഹബീബായ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങൾ നബിയായി നിയോഗിക്കപ്പെടുന്നതിന് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ പല ചരിത്രങ്ങളും വിശുദ്ധ ഖുർആൻ അത്തരം ചരിത്രങ്ങളിൽ പലതും പരാമർശിച്ചിട്ടുണ്ട്. അതിൽ നജ്രാനികളുമായി ബന്ധപ്പെട്ട ചരിത്രം, നജ്രാനിൽ തന്നെ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അനുയായികളായിരുന്ന യഥാർത്ഥ വിശ്വാസികളായിരുന്ന ഒരു വിഭാഗം വിശ്വാസികൾ പീഡിപ്പിക്കപ്പെട്ട ചരിത്രം, കിടങ്ങുകീറി ഇന്ധനം നിറച്ച് വിശ്വാസികളെ അവിടെയുണ്ടായിരുന്ന ചില അക്രമികളായ ഭരണാധികാരികൾ ചുട്ടുകൊന്ന ചരിത്രം ഒക്കെ വിശദമായി നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. അതേപോലെ ഈ അറേബ്യൻ ഉപദ്വീപിനെ സജീവമാക്കിയ അറേബ്യൻ ഗോത്രങ്ങളിൽ പലരും അവരുടെ തുടക്കം അത് യമനിൽ നിന്നാണ്. അറേബ്യയിൽ സജീവമായ പിൽക്കാലത്തെ ഗോത്രങ്ങളിൽ പലരും യമനിൽ നിന്ന് പലായനം ചെയ്തു വന്നവരാണ്. ഔസ്, ഖസ്റജ് ഗോത്രങ്ങൾ, ഖുസാ ഗോത്രം തുടങ്ങി പലരും അവർ യമനിൽ നിന്ന് വന്ന ആളുകളാണ്. നബി സല്ലല്ലാഹി ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയും ഹാജറും അലൈഹിസ്സലാം മക്കയിൽ താമസിപ്പിക്കപ്പെട്ട നാളുകളിൽ ജുർഹും ഗോത്രം കടന്ന് അവരാണ് പിന്നീട് മക്കയിൽ വാസമുറപ്പിക്കുന്ന അറേബ്യൻ ഗോത്രം ആദ്യത്തെ. ആ ജുർഹും അവർ യമനികളാണ്. അവരുടെ സിറിയയിലേക്കുള്ള പാലായന മധ്യയാണ് അവർ മക്കയിൽ ഇറങ്ങിപ്പാർത്ത് പിന്നെ മക്കയുടെ ചരിത്രം നാഗരികമായി നമ്മൾ വളരുന്നത് വായിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കയിൽ നിന്ന് തിരുനബി പലായനം ചെയ്യുമ്പോൾ ഹൃദ്യമായി സ്വീകരിച്ച, അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീന ഹിജ്റക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരുക്കിയ തിരുനബി മദീനയിലെത്തിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിക്കാമെന്നും സംരക്ഷിക്കാമെന്നും തിരുനബിക്ക് ഉറപ്പ് നൽകി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിച്ച, വാക്ക് പാലിച്ച വിഭാഗം ആളുകൾ, അവരുടെ അസിൽ ഒറിജിനൽ അത് യമനാണ്. ഔസ്, ഖസ്റജ് ഗോത്രം അതേപോലെ തന്നെ ഖുസാ ഗോത്രം, അവരുടെയൊക്കെ ചരിത്രത്തിൽ നമ്മൾ പല സംഭവങ്ങളാണ് വായിക്കുന്നത്. അതുകൊണ്ട് തന്നെ നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം യമനിനെ പ്രത്യേകം അനുസ്മരിക്കുമായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യമനികൾ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി വന്ന നാളിൽ അതാക്കും അഹ്ലുൽ യമൻ, യമനികൾ ഇതാ നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു. അറഖു നാസി ഖുലൂബൻ വഅലിയനഹും അഫീദതൻ, ജനങ്ങളിൽ ലോലഹൃദയന്മാരാണ് അവർ, അവരുടെ ഹൃദയം അത് ലോലമാണ്, അവർ വിനയാന്വിതരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അൽ ഈമാനു യമാനി വൽ ഹിക്മതു യമാനിയ വൽ ഫിഖ്ഹു യമാനിൻ. ഈമാൻ എന്ന് പറഞ്ഞാൽ അത് യമാനാണ് എന്ന് പറഞ്ഞെങ്കിൽ അവരുടെ വിശ്വാസത്തെ പ്രത്യേകം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പ്രശംസിക്കുകയാണ്. അതേപോലെ ഫിഖ്ഹ് അറിവ്, ഹിക്മത്ത് യുക്തി, അതെല്ലാം യമനിന്റേതാണ് എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അവരുടെ വിജ്ഞാനം, വിശ്വാസം, അവരുടെ അറിവ്, അതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രശംസിക്കേണ്ടായി. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ യമനിനാ വഫീ ശാമിനാ, അല്ലാഹുവേ ഞങ്ങളുടെ യമനിൽ നീ ബർക്കത്ത് ചൊരിയണമേ, ഞങ്ങളുടെ ഷാമിൽ സിറിയയിൽ നീ ബർക്കത്ത് ചൊരിയണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യമന്റെ ഭാഗത്തേക്ക് നോക്കി, പിന്നെ സിറിയയുടെ ഭാഗത്തേക്ക് നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുകയുണ്ടായി എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരിക്കൽ വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് ഇറങ്ങി, യാ അയ്യുഹല്ലദീന ആമനു മൻ യർതദ്ദ മിൻകും അൻ ദീനിഹി ഫസൗഫ യാതില്ലാഹു ബിഖൗമി യുഹിബ്ബുഹു വയുഹിബ്ബൂന. ഈ ആയത്ത് ഇറങ്ങി. എന്താ ആയത്ത് അർത്ഥാക്കുന്നത്? യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, മൻ യർതദ്ദ മിൻകും അൻ ദീനിഹി, നിങ്ങളിൽ വല്ലവരും തന്റെ ദീനിൽ നിന്ന് മതപരിത്യായികളാവുകയാണ് എങ്കിൽ, ദീൻ വല്ലവരും കൈയൊഴിക്കുകയാണ് എങ്കിൽ, അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാ, ഫസൗഫ യാതില്ലാഹു ബിഖൗമി, അള്ളാഹു ഒരു ജനവിഭാഗത്തെ കൊണ്ടുവരും, യുഹിബ്ബുഹും വയുഹിബ്ബൂന, അള്ളാഹു അവരെ ഇഷ്ടപ്പെടും, അവർ അള്ളാഹുവെ ഇഷ്ടപ്പെടും, അങ്ങനെയുള്ള ഒരു വിഭാഗത്തെ അള്ളാഹു കൊണ്ടുവരും എന്നർത്ഥം വരുന്ന ഈ വചനം അവതീർണമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു വിളിച്ചു. അബൂ മൂസ അൽ അശ്അരി, അദ്ദേഹം യമനിയാണ്, അശ്അരികൾ അവർ യമനികളാണ്. അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അബൂ മൂസ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന, അള്ളാഹു പകരം കൊണ്ടുവരുമെന്ന് പറയുന്ന ഈ വിഭാഗം, അത് നിന്റെ ഖൗമാണ് എന്ന് നബിയുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ടായി. നമ്മൾ ഇസ്ലാമിക പ്രബോധന പ്രചരണ കാലഘട്ടങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ വായിക്കുമ്പോൾ യമനികളുടെ ഇസ്ലാമദാശ്ലേഷവും അവരുടെ ആഗമനവും എങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്? അവിടെ ഒരു രക്തസിക്തമായ ഒരു പോരാട്ടത്തിന്റെ കഥ വായിക്കുന്നില്ല. അവർ ഇസ്ലാമിന് മുസ്ലിമീങ്ങൾക്കുമെതിരിൽ പരാക്രമണം നടത്തിയ കഥയും നമ്മൾ വായിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൂതന്മാർ യമനിലേക്ക് പലരി പോയിട്ടുണ്ട്. തിരുദൂതരുടെ ദൂതന്മാരെ അവർ ഹൃദ്യമായി സ്വീകരിക്കുകയും അവർ ആ ദൂതന്മാരോട് നല്ല രീതിയിൽ പ്രതികരിക്കുകയും അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്തവരാണ്. അബൂ മൂസ അൽ അശ്അരി, അലി ഇബ്നു അബീ ത്വാലിബ്, മുആദ് ഇബ്നു ജബൽ തുടങ്ങിയവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൂതന്മാരായി യമനിലേക്ക് പോയവരാണ്. ആ യമനിലേക്ക് പോയവരെ അവർ അന്നാളുകളിൽ സ്വീകരിച്ച് അവർ ഇസ്ലാം ആശ്ലേഷിച്ച് സൽപെരുമാറ്റം നടത്തിയ ചരിത്രമാണ് നമ്മൾ വായിക്കുന്നത്. അവരിൽ ക്രൈസ്തവരുണ്ടായിരുന്നു, വേദക്കാരുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മുആദ് റളിയല്ലാഹു തആലാനുവിനെ യമനിലേക്ക് നിയോഗിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദിനോട് പറയുന്നത്, മുആദ്, നിങ്ങൾ പോകുന്നത് വേദക്കാരുടെ അടുക്കലേക്കാണ്. യമനിലേക്ക് അയച്ചപ്പോൾ മുആദിനോട് പറയാണ്, നിങ്ങൾ വേദക്കാരിലേക്കാണ് പോകുന്നത്, അതുകൊണ്ട് നിങ്ങൾ അവരെ ആദ്യമായി ക്ഷണിക്കേണ്ടത് അള്ളാഹുവിനെ ഏകനാക്കുന്നതിലേക്കാണ്, അള്ളാഹുവിന്റെ തൗഹീദിലേക്കാണ്, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദിലേക്കാണെന്ന് പറഞ്ഞ് മുആദ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശം നൽകുന്നുണ്ട്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അലിയാരെ നിയോഗിച്ചിട്ടുണ്ട്. തിരുനബി വഫാത്താകുന്നതിന്റെ നാളുകൾക്ക് മുമ്പാണ് അവസാനത്തെ ദൂതനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് അയക്കുന്നത്, മുആദ് റളിയല്ലാഹു തആല അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ദൂതന്മാരെ അവർ മാന്യമായ നിലക്ക് സ്വീകരിക്കുകയാണ്. നജറാനികൾ ക്രൈസ്തവർ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് മദീനയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ അവരെ സ്വീകരിച്ചത് എങ്ങനെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് മസ്ജിദ് നബവിയുടെ പിൻഭാഗത്ത് ഒരു പ്രത്യേകം സ്ഥലം, ടെന്റ് ഒരുക്കി അവരെ അവിടെ നാളുകൾ പാർപ്പിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവരോട് ദഅവത്ത് നടത്തി, അതേപോലെ തന്നെ അവർക്ക് വിഷയങ്ങൾ പഠിപ്പിച്ച് പിന്നെ അവരുമായി അവസാനം ഒരു മുബാഹലയിൽ വിഷയം അവസാനിക്കുന്ന ചരിത്രമാണ് നമ്മൾ വായിക്കുന്നത്. ഇവിടെ യമനികളുടെ പ്രകൃതവും അവരുടെ പ്രത്യേകതകളാണ് നമ്മൾ സഹോദരന്മാരെ മനസ്സിലാക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ യമനിൽ നിന്നുള്ള സഹായങ്ങളെ സ്വീകരിച്ചിരുന്നു. അവിടെ സകാത്ത് മുതലുകൾ ദൂതന്മാർ സ്വരൂപിച്ചാൽ അതിൽ നിന്നൊരു വിഹിതം അത് മദീനയിലേക്ക് നൽകപ്പെടാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഉമർ റളിയല്ലാഹു തആലന്റെ ഖിലാഫത്തിൽ മദീനയിൽ പരന്ന പട്ടിണി, വറുതിയുടെ നാളുകൾ, ആ നാളുകളിൽ യമനിലെ സഹായമായിരുന്നു ഒരളവ് വരെ മുസ്ലിമീങ്ങൾക്ക് ഫലപ്പെട്ടിരുന്നത് എന്ന് അതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു വരുന്നത് ഖതീബ് ഉണർത്തിയതുപോലെ യമൻ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിലപ്പെട്ട ഒരു നാടാണ്. ചരിത്രത്തിന്റെ ഇന്നലകളിൽ, ഇസ്ലാമിക ചരിത്രത്തിൽ യമന്റെ സേവനങ്ങൾ, അതേപോലെ തന്നെ യമന് പറയപ്പെട്ടതായ പ്രത്യേകതകൾ അത് ധാരാളമാണ്. അങ്ങനെ ഒരു നാടിനെയാണ് സഫവികളായ റാഫിളികൾ അതിൽ കടന്നുകൂടി അവിടെയുള്ള ആളുകളെ വധിക്കുകയും അവരുടെ സംസ്കാരത്തെ തകർക്കുകയും എന്നിട്ട് കുഫറിന്റെയും ഷിർക്കിന്റെയും തങ്ങളുടെ ആശയങ്ങളെ അടിച്ചേൽപ്പിക്കുകയും ചെയ്യും വിധം ഹൂസികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യമനിൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയിൽ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം മുതൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ, അവരിൽ കർമ്മശാസ്ത്ര സരണികളായി പ്രസിദ്ധമായത് ഷാഫിഈ മദ്ഹബും മാലിക്കി മദ്ഹബുമാണ്. അതേപോലെ സൈദികളും യമനിൽ ഉണ്ടായിരുന്നു. സൈദികൾ അവർ അഹ്ലു സുന്നയോടടുത്ത ഒരു കർമ്മശാസ്ത്ര സരണിയാണ്. അലി റളിയല്ലാഹു തആലന്റെ പുത്രൻ ഹുസൈൻ റളിയല്ലാഹു തആലാനുവിന്റെ പുത്രൻ, അലിയാരുടെ പുത്രൻ ഹുസൈനിന്റെ പുത്രൻ സൈദ്, അലി സൈൻ അബ്ദീന്റെ പേരെ കുട്ടി സൈദ്, ആ സൈദിലേക്ക് ചേർത്താണ് സൈദിയ ഇയ എന്ന് പറയുന്ന ഈ കർമ്മശാസ്ത്ര സരണിയുള്ളത്. പിൽക്കാലത്ത് ഷിയാക്കൾ ആ കർമ്മശാസ്ത്ര സരണിയെ അവരുടെ ചില വികല വിശ്വാസങ്ങളും കർമ്മങ്ങളും കലർത്തി മോശമാക്കിയിട്ടുണ്ടെങ്കിലും സൈദി എന്ന് പറയുന്നതായ മദ്ഹബ് അത് ഈ ഇമാമിലേക്ക് ചേർക്കപ്പെടുന്നതാണ്. അത് അഹ്ലു സുന്നയുടെ അടുത്ത കർമ്മശാസ്ത്ര സരണിയാണ്. ആ സരണി അനുസരിച്ച് ജീവിക്കുന്ന ആളുകളുമായിരുന്നു യമനിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ മാർഗങ്ങളെയും സരണികളെയും ഒക്കെ തട്ടിത്തെറിപ്പിച്ച് യമനിൽ വളർന്നു വരുന്ന, പ്രവർത്തിക്കുന്ന പിൽക്കാലത്തെ ഒരു വിഭാഗം ആളുകളാണ് ഹൂസികൾ. അവർ ഒരു ബാത്തിനിയ പ്രസ്ഥാനമാണ്. അവരുടെ കയ്യിലിരിപ്പ് വളരെ മോശമാണ്. അവരുടെ തലച്ചോർ ചളികെട്ടിയതാണ്. വിശുദ്ധ ഖുർആനിലും അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിലും തിരുനബിയുടെ സഹാബത്തിലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനീനിലും ഇവരുടെ വിശ്വാസം ഏറെ വികലമാണ്, ഇസ്ലാമിന് അന്യവുമാണ്. ഹൂസികളുടെ വിശ്വാസം വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് റാഫിളി വിശ്വാസമാണ്. അവർ വിശ്വസിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഖുർആനല്ല, നമ്മുടെ പക്കലുള്ള ഖുർആനല്ല, അവർക്ക് അവരുടേതായ ഒരു ഖുർആനും അതനുസരിച്ചുള്ള വിശ്വാസങ്ങളാണ്. അതേപോലെ തന്നെ സുന്നത്തിന്റെ വിഷയത്തിൽ, സഹാബികളുടെ വിഷയത്തിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ വിഷയത്തിൽ അവരുടെ വിശ്വാസങ്ങൾ വികലവും ഇസ്ലാമിൽ നിന്ന് അന്യവുമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെ ശപിക്കുന്ന, അവരെക്കുറിച്ച് മോശം പറയുന്ന നാവുകളാണ് ഹൂസികളുടെ നാവ്. അതേപോലെ തന്നെ സഹാബികൾ, അവർ ഇസ്ലാമിൽ നിന്ന് മതപരിത്യാഗികളായവരാണ്, ചില സഹാബികൾ ഒഴിച്ച് എന്ന് വിശ്വസിക്കുന്നവരാണ് ഈ ഹൂസികൾ. അവർ ഇസ്ലാമിന്റെ മേൽക്കുപ്പായമിട്ട് കുഫർ ഉള്ളിൽ നിറച്ച് ഇസ്ലാമിനെ അതിന്റെ ഉള്ളിൽ നിന്ന് കുത്താൻ, പുറത്താക്കാൻ പണിയെടുക്കുന്ന ഒരു വിഭാഗം ആളുകളാണ്. ചരിത്രത്തിന്റെ ഇന്നലകളിൽ ഇവരുടെ പാരമ്പര്യം അതാണ്. റാഫിളികൾ അതേപോലെ തന്നെ ചരിത്രത്തിൽ നമ്മൾ വായിക്കും ഉബൈദികൾ, അതേപോലെ കറാമിത്തകൾ, സഫവികൾ തുടങ്ങിയ കക്ഷികൾ, ഷീ കക്ഷിയായ ഇസ്നാശരിയയിലേക്കാണ് ഇതിന്റെയൊക്കെ അസല് ചെന്നെത്തുന്നത്. പ്രസ്തുത ഇസ്നാശരി കക്ഷിയാകട്ടെ, അത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിനോട് ആദർശത്തിൽ ഏറെ അകലം നിൽക്കുന്ന, ഇസ്ലാമിന് വിരുദ്ധവും നിരക്കാത്തതുമായ പല വിശ്വാസങ്ങളും കൊണ്ടു നടക്കുന്ന കക്ഷിയാണ്. അത് അള്ളാഹുവിന്റെ ഉലൂഹിയത്ത് ആരാധ്യതയുമായി ബന്ധപ്പെട്ട വിഷയത്തിലും, അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബുവത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിലും, അതേപോലെ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട വിഷയത്തിലും, സഹാബികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലുമൊക്കെ അങ്ങനെയാണ്. ഇസ്നാശരികളുടെ വിശ്വാസം, അവർക്ക് അവരുടേതായ ചില അസലുകളുണ്ട്. അത് ബദാ, തുഖിയ, മുത്ത, ഇങ്ങനെ പല പേരുകളിൽ പ്രസിദ്ധവുമാണ്. എല്ലാം ഇസ്ലാമിന് നിരക്കാത്തതും ഇസ്ലാമിന് അന്യമായതുമായ വാദഗതികളാണ്. ഈ ഹൂസികളാണ് അഹ്ലു സുന്നയെ അതിക്രമിച്ച് ആയുധ പ്രയോഗങ്ങൾ നടത്തി അവരെ കീഴ്പ്പെടുത്തുകയും അവരുടെ ആദർശങ്ങളെ അടിച്ചേൽപ്പിക്കുകയും അങ്ങനെ മുസ്ലിം നാടുകൾ അവർ ഒന്നിനു പിറകെ മറ്റൊന്നായി അരിക്കാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് യമനിൽ. യമൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ആദർശത്തിൽ നമ്മുടെ നാടും, അത് നമ്മുടെ അവിടെയുള്ളവർ നമ്മുടെ സഹോദരങ്ങളുമാണ്. ആ ഒരു വിഭാഗം ഇവിധം പീഡിപ്പിക്കപ്പെടുകയും അക്രമിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അവർ മാത്രമല്ല ലോകത്തെവിടെയായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സ് അവരോടൊപ്പം ആകേണ്ടതുണ്ട്. നമ്മൾ അവർക്ക് വേണ്ടി ദുആയിരക്കുകയും അവരോട് കൂറു പുലർത്തുകയും ചെയ്യേണ്ടതുണ്ട്. അത് ഇസ്ലാമികമായിട്ട് നമ്മളുടെ ബാധ്യതയാണ്. ഉൻസുർ അഹാക വാലിമൻ ഔ മബ്ലൂമ. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിന്റെ സഹോദരൻ അവൻ അക്രമിയാണെങ്കിലും അക്രമിക്കപ്പെടുന്നവനാണെങ്കിലും നീ അവനെ സഹായിക്കണം. അക്രമിയാണെങ്കിൽ സഹായിക്കേണ്ടത് അക്രമത്തിൽ നിന്ന് അവനെ തിരിച്ചു വിളിച്ചും അക്രമം ചെയ്യുന്നതിനെ തൊട്ട് അവനെ തടുത്തും അങ്ങനെയുള്ള സഹായമാണ്. അക്രമിക്കപ്പെടുന്നവനാണ് എങ്കിൽ അവനുള്ള സഹായം അത് അറിയപ്പെട്ടതുമാണ്. ഇതാണ് ഖത്തീബ് ഈ ഒരു സാഹചര്യത്തിൽ ഉണർത്തിയ പ്രധാനപ്പെട്ട വിഷയം. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അള്ളാഹുവിൽ നിന്നാണ് വിജയം. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്. അള്ളാഹുവിൽ നിന്നല്ലാതെ സഹായമോ വിജയമോ ഇല്ല. അള്ളാഹുവിൽ നിന്നുള്ള നസർ സഹായം വരേണമെങ്കിൽ സഹായത്തിനും വിജയത്തിനും അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതായ ചില നിശ്ചയിച്ചതായ ചില കാര്യകാരണങ്ങളുണ്ട്. ആ കാര്യകാരണങ്ങളെ മുസ്ലിമീങ്ങൾ എത്തിപ്പിടിക്കലും അത് മുസ്ലിമീങ്ങൾ അനുവർത്തിക്കലും അനിവാര്യമാണ്. അപ്പോഴാണ് അള്ളാഹുവിൽ നിന്നുള്ള വിജയവും അള്ളാഹുവിൽ നിന്നുള്ള സഹായവും മുസ്ലിമീങ്ങൾ അവർ എവിടെയാണെങ്കിലും അവരെ തേടിയെത്തുക. എന്താ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്? വല യൻസുറന്നല്ലാഹ് മൈ യൻസുറു. അള്ളാഹു സഹായിക്കുക തന്നെ ചെയ്യും. മൈ യൻസുറുഹു, ആരാണോ അള്ളാഹുവിനെ സഹായിക്കുന്നത് അവരെ. ഇപ്പൊ അള്ളാഹു ആര് സഹായിക്കുന്നുവോ അവരെ അള്ളാഹു സുബ്ഹാനഹു വതആല സഹായിക്കും. അള്ളാഹുവിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു ധന്യനാണ്, സ്വയം പര്യാപ്തനാണ്. അള്ളാഹു ആരുടെയും ആശ്രയമില്ലാത്ത നിരാശ്രയനാണ്. എല്ലാവരും അള്ളാഹുവിനെ ആശ്രയിക്കേണ്ടവരാണ്. അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങളെല്ലാം അള്ളാഹുവിലേക്ക് ആശ്രിതരാണ്. പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കുക, അള്ളാഹുവിന്റെ ഖുർആനെ സഹായിക്കുക, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളെയും സഹായിക്കുക എന്നുള്ളതാണ്. അല്ലദീന ഇമ്മക്കന്നാഹു ഫിൽ അർദ് അഖാമു സ്വലാ വആതൂ സകാ വആമറു ബിൽ മഅറൂഫ് വനഹൗ അനിൽ മുൻകർ വലില്ലാഹി ആഖിബത്തുൽ ഉമൂർ വലില്ലാഹി ആഖിബത്തുൽ ഉമൂർ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, അല്ലദീന ഇമ്മക്കന്നാഹും ഫിൽ അർദ്, ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വാധീനവും അവസരവും നൽകിയാൽ, അഖാമുസ്സലാഹ്, അവർ നമസ്കാരം യഥാവിധം നിർവഹിക്കും, വാതൗ സകാ, അവർ സകാത്ത് നൽകും, വഅമറു ബിൽ മഅറൂഫ്, അവർ നന്മ കൽപ്പിക്കും, വനഹു അനിൽ മുൻകർ, അവർ തിന്മ വിരോധിക്കും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വാധീനം നൽകി, ഭൂമിയിൽ മേൽക്കോയ്മ നൽകി, വിശ്വാസികളെ ആദരിച്ചിട്ടുണ്ടെങ്കിൽ നമസ്കാരത്തിൽ കൃത്യത വിശ്വാസികൾക്കുണ്ടാകണം. അതേപോലെ സകാത്ത് കൊടുക്കണം, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക തുടങ്ങിയ സ്വഭാവങ്ങൾ ഉണ്ടാകണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വതആലന്റെ സഹായം നിലനിൽക്കുക. അല്ലാഹുവിൽ നിന്നുള്ള വിജയം അല്ലാഹു സുബ്ഹാനഹു വതആല അത് തുടർത്തുക. അതില്ല എങ്കിൽ പരീക്ഷണങ്ങൾ, പ്രയാസങ്ങൾ സ്വാഭാവികമാണ്. യഅബുദൂനനി വലാ യുശ്രികൂന ബി ശൈഅ, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ, ഭൂമിയിൽ ആധിപത്യം ഉണ്ടാകാൻ, അല്ലാഹു സുബ്ഹാനഹു വതആല സ്വാധീനം നൽകാൻ, ഭയപ്പാടിനപ്പുറം നിർഭയത്വത്തിന്റെ നാളുകൾ വരാൻ അവർ എന്നെ ആരാധിക്കട്ടെ, എന്നിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കട്ടെ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആലയെ മാത്രം ആരാധിച്ച് അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതെ അല്ലാഹുവിന്റെ തൗഹീദ് അത് യഥാവിധമാക്കി, യാഥാർത്ഥ്യമാക്കി, സാക്ഷാത്കരിച്ച് വിശ്വാസ വൈകല്യങ്ങളില്ലാതെ നിഷ്കളങ്കവും നിഷ്കപടവുമായ വിശ്വാസത്തിൽ മുസ്ലിമീങ്ങൾ ജീവിക്കുന്ന അവസ്ഥ ഉണ്ടാകണം. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഭൂമിയിൽ സ്വാധീനവും, അതേപോലെ തന്നെ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്തിഖ്ലാഹും പ്രാതിനിധ്യവും, അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല ഭയപ്പാടിനപ്പുറം നിർഭയത്വവും നൽകുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാം. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആലന്റെ സഹായം അത് അല്ലാഹു സുബ്ഹാനഹു വതആല അരുളയണമെങ്കിൽ നമ്മൾ യഥാർത്ഥ വിശ്വാസികളാകണം. യഥാർത്ഥ വിശ്വാസികളായി കർമ്മങ്ങൾ അതുകൊണ്ട് നമ്മളുടെ വിശ്വാസത്തെ മാറ്റിക്കൂട്ടിയിട്ടുള്ളതായ ജീവിതം അത് നമ്മളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തിന്? അല്ലാഹുവിന്റെ സഹായം നമുക്ക് അരുളപ്പെടുന്നതിന് വേണ്ടി. നമ്മളെ സംബന്ധിച്ചിടത്തോളം എണ്ണത്തിലും വണ്ണത്തിലും ആയുധബലത്തിലും ആശ്രിതരാകേണ്ടവരല്ല നമ്മൾ. അതിൽ മാത്രം പ്രത്യുത എണ്ണവും കായികവും ആയുധവും കായികബലവും ആയുധബലവും ഒക്കെ നമുക്ക് തുലം കുറവാണെങ്കിലും നമുക്ക് ആദർശത്തിന്റെയും ഈമാനിന്റെയും ബലം അതുണ്ടെങ്കിൽ അല്ലാഹുവിൽ നിന്നാണ് തൗഫീഖ്, അല്ലാഹുവിൽ നിന്നാണ് അനുഗ്രഹം. ചരിത്രം അതിന്റെ കഥ ആവർത്തിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ സുന്നത്ത് അത് എന്തു എന്നുള്ളത് അല്ലാഹു നമ്മളിൽ തെളിയിക്കുകയും ചെയ്യും. പക്ഷെ വിശ്വാസികൾ അവർ യഥാവിധം ഈമാനുള്ളവരാകണം, അവർ യഥാവിധം കർമാനുഷ്ഠികളാകണം, അവരുടെ തവക്കുൽ അത് സത്യസന്ധാകണം. ബദറിൽ തെളിഞ്ഞത് എന്താണ്? ഹുനൈനിൽ മുസ്ലിമീങ്ങൾ പഠിക്കുന്നത് എന്താണ്? ബദറിൽ മുസ്ലിമീങ്ങൾ ന്യൂനാൽ ന്യൂനപക്ഷമാണ്. നിരായുധർ എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തി ഉണ്ടാവില്ല. അങ്ങനെയാണ് ബദറിൽ ഒരു വിഭാഗം ആളുകൾ മുസ്ലിമീങ്ങൾ 300 ചില്ലാന ആളുകൾ എല്ലാവർക്കും ബദറിലേക്ക് എത്തിപ്പെടാൻ പോലുള്ള വാഹനങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല. പലരും നഗ്നബാധരാണ്, പലർക്കും ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത അവസ്ഥയാണ്. വിശപ്പടക്കുവാൻ ഉപജീവന മാർഗം കാണാത്തവരായിരുന്നു പലരും. അതുകൊണ്ടാണ് ബദരീങ്ങളെ നോക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദുആ ചെയ്തത്, അല്ലാഹുമ്മ ഇന്നഹും ജിയാ ഫതഇമുഹും, അല്ലാഹുവേ ഈ ബദരീങ്ങൾ അവർ വിശപ്പിലാണ്, അവരെ നീ ഭക്ഷിപ്പിക്കണമേ. ഇന്നഹും ഹുഫാ ഫഹ്മിൽഹും, അവർ നഗ്നബാധരാണ്, അവരെ നീ വഹിക്കണമേ. ഇന്നഹും ഉറാ ഫക്സുഹും, അല്ലാഹുവേ അവർ ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവർ, നഗ്നതയുടുത്തവർ, അവരെ നീ വസ്ത്രം ധരിപ്പിക്കണമേ എന്ന് ബദരീങ്ങളെ നോക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുമ്പോൾ ആ ഒരു സൈന്യത്തിന്റെ ഭൗതികമായിട്ടുള്ള ചിത്രം ഒന്ന് നോക്കൂ, അത് നമ്മൾ മനസ്സിലൊന്ന് കോലപ്പെടുത്തി നോക്കൂ. ശത്രുവിനെ അപേക്ഷിച്ച് ഇവർ ന്യൂനാൽ ന്യൂനപക്ഷമാണ്. 1000 പരം ശത്രുക്കൾ എണ്ണപ്പെടുമ്പോൾ ഇവിടെ 300 ചില്ലാനം ആളുകളാണ് ഈ അവസ്ഥയിൽ, ഭൗതികമായ കോപ്പുകൾ ഈ അവസ്ഥയിൽ ഉള്ളത്. 100 കുതിരകളുമായി അബൂജഹലിന്റെ പട നികളിക്കുമ്പോൾ, അഹങ്കരിക്കുമ്പോൾ മുസ്ലിമീങ്ങൾക്ക് രണ്ട് കുതിരകൾ മാത്രമാണ് ഉള്ളത്, രണ്ട് കുതിരകൾ മാത്രം, രണ്ട് കുതിര പടയാളികൾ മാത്രം. അവിടെ ഒരു ദിവസം 9 ഒട്ടകങ്ങളെ അറുത്ത് അവർ ഭക്ഷണത്തിന് കൂട്ടാൻ വകുപ്പായി കാണുമ്പോൾ, ഇവിടെ 3 പേർക്ക് ഒരൊട്ടകം സഞ്ചരിക്കാനില്ലാത്ത സ്ഥിതി വിശേഷമാണുള്ളത്. 100 ഒട്ടകമാണ് ആകെ യുദ്ധത്തിന് ഉപയോഗിക്കുവാനും സഞ്ചരിക്കുവാനും മുസ്ലിമീങ്ങളുടെ പക്ഷത്തുള്ളത് എന്നതാണ് ബദറിന്റെ ഭൗതിക സാഹചര്യം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബദരീങ്ങളെ നോക്കി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്, അള്ളാഹുവേ ഈ കൊച്ചു വിഭാഗത്തെ നീ സഹായിക്കണമേ എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ആ ബദറിന്റെ മാറിൽ എന്താ സംഭവിച്ചത്? മുസ്ലിമീങ്ങൾക്ക് അനുകൂലമായി യുദ്ധക്കൊടി പറയുകയാണ്, മുസ്ലിമീങ്ങൾ വിജയം ഭരിക്കുകയാണ്. ഖുറൈശി കിങ്കരന്മാർ മുസ്ലിമീങ്ങളുടെ കയ്യാൽ നിലംപരിശാകുന്ന രംഗം. മക്കയിൽ നിന്ന് പുറപ്പെട്ട അഹങ്കാരപ്പടയിൽ തലതൊട്ടപ്പന്മാരെല്ലാം മുസ്ലിമീങ്ങളുടെ കയ്യാൽ നിലംപരിശായി. 70 പേർ അവരിൽ നിന്ന് കൊല്ലപ്പെട്ടു. അവരിലെ 70 പേരെ മുസ്ലിമീങ്ങൾ ബന്ദികളാക്കി പിടിച്ചുകെട്ടി. ബാക്കിയുള്ളവർ അവർ തുന്നം പാറി അവർ പിന്തിരിഞ്ഞോടിയ ചരിത്രമാണ് ബദറിൽ വായിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ആത്മാർത്ഥമായി ദുആ ചെയ്ത് ബദരീങ്ങൾ ബദറിലേക്ക് ഇറങ്ങി. ഇസ്തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമീദുക്കും ബിഅൽഫി മിനൽ മലായികത്തി മുർദിഫീൻ വമാ ജഅലഹു അല്ലാഹു ഇല്ലാ ബുശ്റ വലിതത്മഇന്ന ബിഹി ഖുലൂബുക്കും വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാ ഇന്നല്ലാഹ അസീസുൻ ഹകീം ഇദ് യുഗശ്ശീകും മുന്നുആസ അമനത മിൻഹു വയുനസ്സിറു അലൈക്കും മിനസ്സമാഇ മാഅ ലിയുതഹിറക്കും ബിഹി വയുദ്ഹിബ അൻകും രിജ്സ ശൈത്താൻ വലിയർബിത അലാ ഖുലൂബിക്കും ويثبت به الاقدام اذ يوحي ربك الى الملائكه اني معكم فثبتوا الذين امنوا سالقي في قلوب الذين كفروا الرعب فاضربوا فوق الاعناق واضربوا منهم كل بنان ان الله سبحانه وتعالى في شده القران سوره الانفال بدر യുദ്ധവുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ച വചനങ്ങളാണ്. എന്താ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്? ഇസ്തസ്തഗീസൂന റബ്ബക്കും فاستجاب لكم اني مميدكم بالف من الملائكه مردفين നിങ്ങൾ റബ്ബിനോട് സഹായാഭ്യർത്ഥന നടത്തി ദുആ ചെയ്ത സന്ദർഭം ഉടനടി അല്ലാഹു നിങ്ങൾക്ക് ഉത്തരമേകി. എന്താ ഉത്തരം? തുടർച്ചയായി വന്നിറങ്ങുന്ന 1000 മലക്കുകളെ കൊണ്ട് ഞാൻ നിങ്ങളെ പോഷിപ്പിക്കുന്നതാണ്, സഹായിക്കുന്നതാണ്. അത് അല്ലാഹുവിൽ നിന്നുള്ള ഒരു സുവിശേഷമായിരുന്നു. മാ ജഅലഹു അല്ലാഹു ഇല്ലാ ബുശ്റ ലക്കും വലിതത്മഇന്ന ബിഹി ഖുലൂബുക്കും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളുടെ മനസ്സുകൾക്ക് സമാധാനം കനിഞ്ഞു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാ, അല്ലാഹുവിൽ നിന്ന് മാത്രമാണ് സഹായവും വിജയവും. ഇന്നല്ലാഹ അസീസുൻ ഹകീം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു ഇദ് യുഗശ്ശീകുമു നുആസ അമനത മിൻ, അല്ലാഹുവിൽ നിന്നുള്ള ഒരു നിദ്രാമയക്കം അത് മനസ്സമാധാനമായിട്ട് വിശ്വാസികളെ ആവരണം ചെയ്തു എന്നാണ്. ബദറിന്റെ നാളിൽ നബുവത്തിന്റെ രണ്ടാമത്തെ വർഷം, ഹിജ്റയുടെ രണ്ടാമത്തെ വർഷം റമദാൻ മാസത്തിന്റെ 17 ബദർ. ആ 17 രാവിൽ ഒരു നിദ്രാമയക്കം അള്ളാഹു വിശ്വാസികൾക്ക് നൽകി. അത് അമനത്ത മിൻഹു, അള്ളാഹുവിൽ നിന്നുള്ള ഒരു മനസ്സമാധാനം എന്ന നിലക്കായിരുന്നു ബദരീങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല നൽകിയത്. വയുനസ്സിറു അലൈക്കും മിനസ്സമാഇ മാഅ, മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു തആല അന്നേ ദിനം ആ രാവിൽ ഒരു മഴ വർഷിപ്പിച്ചു. എന്തിന്? ലിയുതഹിറക്കും ബി വയുദ്ഹിബ അൻകും രിജ്സ ശൈത്താൻ. ആ മഴയിലൂടെ അള്ളാഹു വിശ്വാസികളെ ശുദ്ധീകരിച്ചു. പൈശാചിക ദുർമന്ത്രണങ്ങളും വസ്വാസുകളും അള്ളാഹു സുബ്ഹാനഹു വതആല ആ ഒരു മഴ വർഷത്തിലൂടെ പോക്കി എന്ന് പറഞ്ഞെങ്കിൽ, പൈശാചിക വസ്വാസിനിരയായിട്ട് പിന്നെ ഒരു പ്രവർത്തനമില്ലാത്ത വിധം അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ബദരീങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആല സ്ഫുടം ചെയ്തെടുത്തു. നാളത്തെ ഒരു ബദറിന് വേണ്ടി വലിയർബിത അല ഖുലൂബിക്കും വയുസബ്ബിത ബിഹിൽ അഖ്ദാം. ആ മഴയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളുടെ കൽബുകൾക്ക് ഉറപ്പേകി, കാൽപാദങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വതആല ഉറപ്പേകി. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളെ സഹായിച്ചു. എവിടെ? ബദറിൽ. മാത്രമല്ല ഇദ് യൂഹി റബ്ബുക ഇലൽ മലായിക, അല്ലാഹു സുബ്ഹാനഹു വതആല മലക്കുകൾക്ക് വഹി നൽകിയ സന്ദർഭം അന്നി മഅകും ഫസബ്ബിത്തുൽ ലദീന ആമനു, ഞാൻ മലക്കുകളെ നിങ്ങളോടൊപ്പം, നിങ്ങൾ വിശ്വാസികളെ ഉറപ്പിക്കണം. വസഉൽഖി ഫീ ഖുലൂബിൽ ലദീന കഫറു റുഅബ്, അവിശ്വാസികളുടെ കൽബിൽ ഞാൻ ഭീതി ഇട്ടുകൊടുക്കും എന്ന് അല്ലാഹു സുബ്ഹാന തആല പറഞ്ഞു. ഫദ്രിബു ഫൗഖൽ ആനാഖ് വദ്രിബു മിൻഹും കുല്ല ബനാൻ, പെരടികൾക്ക് മീതെ വെട്ടാനും അതേപോലെ വിരലുകൾ അറുത്ത് മാറ്റാനും അല്ലാഹു സുബ്ഹാന തആല ബോധനമേകുകയുണ്ടായി ബദറിന്റെ ചരിത്രത്തിൽ. ഇത് ആ ന്യൂനാൽന്യൂനപക്ഷം നിരായുധരായ ബദരീങ്ങളുടെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാന തആല നൽകിയ സഹായങ്ങളാണ്, അല്ലാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങളാണ്. ഈ സഹായവും അനുഗ്രഹവും അത് മുഖ്യമാണ്. ആ ഒരു അനുഗ്രഹവും സഹായവും ലഭിക്കുവാൻ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങൾ അതിന് യോഗ്യരും അർഹരുമായിരിക്കണം. ആ യോഗ്യത എങ്ങനെ കിട്ടും, അർഹത എങ്ങനെ നേടും? അത് നമ്മൾ നമ്മളുടെ വിശ്വാസം സത്യസന്ധമാക്കുമ്പോഴാണ്, അള്ളാഹുവിനോടുള്ള നമ്മുടെ നിലപാട് നമ്മൾ യഥാവിധമാക്കുമ്പോഴാണ്. കാപട്യമില്ലാതെ, കളങ്കമില്ലാതെ, തവക്കുലിൽ കലർപ്പില്ലാതെ വിശ്വാസികൾ ഉണ്ടാകണം. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പല പരീക്ഷിക്കപ്പെടുന്ന നാളുകളിൽ, ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന യമന്റെ പോലും അവസ്ഥ വിശ്വാസപരമായി പലരും പരീക്ഷിക്കപ്പെട്ടൊരവസ്ഥയാണ്. പല മുസ്ലിമീങ്ങളും വിശ്വാസത്തിൽ പോലും വ്യതിചലിച്ച് അള്ളാഹ് എന്ന് വിളിക്കേണ്ടടുത്ത് അള്ളാഹ് എന്നുള്ള വിളിയാളം പോലും ഉള്ളിൽ നിന്ന് ഉയരാതെ അത് ഏതെങ്കിലും നേർച്ചക്കാരെ വിളിച്ച്, ശുഹദാക്കളെ വിളിച്ച്, ഏതെങ്കിലും ഖബറുകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയകളെ വിളിച്ച് ഇങ്ങനെയായി മാറിയ ഒരു സ്ഥിതിവിശേഷം. പല മുസ്ലിമീങ്ങളും തങ്ങളുടെ ആദർശം അതുകൊണ്ടുപോയി പല മഖബറകളിലും പണയപ്പെടുത്തി, ജാറങ്ങളിൽ പണയപ്പെടുത്തി വിശ്വാസം കൈമോശമെന്ന അവസ്ഥ. ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ, സത്യസന്ധമായ ഒരു മടക്കം തൗഹീദിലേക്ക്, ഏകദൈവ വിശ്വാസത്തിലേക്ക്, അള്ളാഹുവിനോട് ദുആ ഇരക്കുന്ന വിഷയത്തിൽ, അള്ളാഹുവോട് സഹായാർത്ഥന നടത്തുന്ന വിഷയത്തിൽ, അള്ളാഹുവിൽ നേർച്ചയാക്കുന്ന വിഷയത്തിൽ, നമ്മളുടെ ഇബാദത്തിന്റെ വിഷയത്തിൽ അത് നമുക്ക് അനിവാര്യമായി ഉണ്ടാകണം. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിശ്വാസത്തിന്റെ കാര്യമാണ്, തൗഹീദിന്റെ കാര്യമാണ്. തൗഹീദ് തന്നെ അപായപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ കർമ്മങ്ങൾക്ക് എന്താണ് കാര്യം? അതുകൊണ്ട് തന്നെ ഒരു സത്യസന്ധമായ മടക്കം അത് വിശ്വാസികൾക്കുണ്ടാകണം. ആദർശബലം, ആദർശമാകുന്ന ആയുധം, ഈമാനാകുന്ന ആയുധം, അതാണ് കായികമായ ബലത്തിനും ആയുധ ബലത്തിനും മുന്നോടിയായി വിശ്വാസികൾ സമ്പാദിക്കേണ്ടത്. കായിക ബലവും ആയുധ ബലവും കുറവാണെങ്കിലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു പറഞ്ഞില്ലേ, കമ്മിം ഫിയത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിയത്തൻ കസീറതൻ ബിഇദ്നില്ലാ, എത്രയെത്ര കൊച്ചു വിഭാഗങ്ങളാണ് അല്ലാഹുവിന്റെ കൽപ്പനയാൽ, അനുമതിയാൽ, വേണ്ടുകയാൽ വലിയ വലിയ വിഭാഗങ്ങളെ അതിജയിക്കുകയും തോൽപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. താലൂത്തിന്റെ ചരിത്രത്തിൽ, താലൂത്തിന്റെ ചരിത്രത്തിൽ ഫലസ്തീനെ തോൽപ്പിക്കുവാൻ താലൂത്തിന്റെ പട പോകുമ്പോൾ 300 ചില്ലാൻ ആളുകളാണ്, അപ്പുറത്ത് ലക്ഷങ്ങൾക്കപ്പുറം ആൾബലമാണ് ഫലസ്തീർ. 300 ചില്ലാനം ആളുകളെയും കൊണ്ടാണ് പരീക്ഷണങ്ങൾക്കപ്പുറം താലൂത്ത് പോകുന്നത്. പക്ഷേ ഇപ്പുറത്ത് താലൂത്തും താലൂത്തിൽ വിശ്വാസമുറപ്പിച്ച യഥാർത്ഥ വിശ്വാസികളും അത് കുറവാണെങ്കിലും, അവർ കായികമായി ആൾബലമായി കുറവാണെങ്കിലും, പക്ഷെ ദാവൂദിനെ പോലുള്ളവർ മഹത്തുക്കളാണ് ഇപ്പുറത്ത്. അതുകൊണ്ട് തന്നെ ദാവൂദ് ജാലൂത്തിനെ കൊന്നു, താലൂത്തിന്റെ പട ഫലസ്തീർക്കെതിരിൽ വിജയം നേടി, വിശുദ്ധ ഭൂമിയെ അവർ സമ്പാദിച്ച ചരിത്രം നമ്മൾ വിശുദ്ധ ഖുർആനിൽ വായിക്കുന്നുണ്ട്. ഈ ഒരു പക്ഷവായന ഏതൊരു വിഷയത്തിലും വിശ്വാസികൾക്ക് അനിവാര്യമാണ്, അത് ഉണ്ടാകേണ്ടതുണ്ട്. എന്നാൽ ഹുനൈന്റെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താ? ഹുനൈന്റെ ചരിത്രത്തിൽ മുസ്ലിമീങ്ങൾ ആൾബലം കൂടുതലാണ്, ആയുധവും പൂർവ്വകാലങ്ങളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട അവസ്ഥയിലാണ്. പക്ഷെ ഹുനൈനിൽ മുസ്ലിമീങ്ങൾ പരീക്ഷിക്കപ്പെട്ടു, ഹുനൈനിൽ മുസ്ലിമീങ്ങൾ പരീക്ഷിക്കപ്പെടുകയുണ്ടായി. ഹുനൈൻ എപ്പളാ മക്കം ഫതഹായി, മക്കം ഫതഹായി, ഫതഹ മക്കയെ തുടർന്നാണ് ഹുനൈൻ. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് 10,000 പേരടങ്ങുന്ന തന്റെ സഹാബത്തിനെയും കൊണ്ട് പുറപ്പെട്ടു. ആ മക്കം ഫതഹിന് വേണ്ടിയുള്ളതായ പുറപ്പാട് അത് ഖുറൈശികൾ അറിഞ്ഞു, അതേപോലെ തന്നെ തായിഫ് ഭാഗങ്ങളിലുള്ള ആളുകളും അറിഞ്ഞു. ഖുറൈശികൾക്ക് വിവരം ഇല്ലായിരുന്നു നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വരവിനെ കുറിച്ച്, പിന്നീടാണ് അവരറിയുന്നത്. അപ്പൊ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മക്കം ഫതഹാക്കി വിവരം തായിഫ് ഭാഗത്തുള്ള ആളുകൾ അറിയണം. അപ്പൊ അവരൊരു സായുധ പടയെ ഒരുക്കിയിട്ട് കാത്തു നിൽക്കുകയാണ്. എന്തിന്? നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ആക്രമിക്കാൻ വേണ്ടി. അപ്പൊ മക്ക റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സായുധമായ പോരാട്ടമോ രക്തശക്തമായ ഒരു പടയോട്ടമോ ഇല്ലാതെ ഫതഹാക്കി വിജയിച്ചു, മക്ക റിപ്പബ്ലിക്കായി. പിന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കേൾക്കുന്നതും അറിയുന്നതും മക്കയുടെ ഓരോ പ്രദേശങ്ങളിൽ, തായിഫ് പോലുള്ള നാടുകളിൽ ആയുധങ്ങളെ എന്തിയ ശത്രുക്കൾ നിൽക്കുന്നതാണ്. അപ്പോ മക്കയിലൊരു സുസ്ഥിതിയും രക്തശക്തമല്ലാത്ത ഒരു സ്ഥിതിവിശേഷവും നിലനിൽക്കണമെങ്കിൽ ഈ ശത്രുക്കളെ നിയന്ത്രിക്കണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്നൊരു സൈന്യം അതുമായി നല്ലൊരു ആൾ ബലത്തിൽ തായിഫിലേക്ക് പോകുന്നത്, ഔത്താസിലേക്ക്, ഹുനൈനിലേക്കൊക്കെ പോകുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ പുതുതായി ഇസ്ലാമിലേക്ക് വന്നവരും ഒരു വലിയ ആൾബലം, അതുവരെ ഒരു യുദ്ധത്തിലും അത്ര ആൾക്കൂട്ടല്ല, 10,000 പേരായിരുന്നു ഹുനൈനിലേക്കുള്ള സൈന്യത്തിലുണ്ടായിരുന്നത്. വലിയ ഒരു ആൾബലത്തിൽ മുസ്ലിമീങ്ങൾ ഹുനൈനിലെത്തി. തായിഫിലേക്കുള്ള യാത്ര മധ്യേന ഹുനൈനിൽ യുദ്ധം നടക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത് എന്താ? വലഖദ് നസറകുമുല്ലാഹു ഫീ മവാതിന കസീറത്തിൻ വയൗമ ഹുനൈൻ ഇദ് അഅജബത്കും കസറതുകും ഫലം തുഗ്നി അൻകും ഷൈആ വദാഖത് അലൈക്കുമുൽ അർദു ബിമാ റഹബത് സുമ്മ വല്ലൈതും മുദ്ബിരീൻ ثم انزل الله سكينته على رسوله وعلى المؤمنين وانزل جنودا لم تروها وعذب الذين كفروا الله سبحانه وتعالى പറയുന്നു എന്താ? ولقد نصركم الله في مواطن كثيره ധാരാളം യുദ്ധ സന്ദർഭങ്ങളിൽ الله سبحانه وتعالى നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ويوم حنين ഹുനൈൻ യുദ്ധ ദിവസവും നിങ്ങളെ الله سبحانه وتعالى സഹായിച്ചിട്ടുണ്ട്. എന്താ ഹുനൈൻ യുദ്ധത്തിന്റെ പ്രത്യേകത? ഇത് അജബത്കും കസ്റത്തുക്കും ഫലം തുഗ്നിയാൻകും ഷൈആ, നിങ്ങളുടെ ആൾബലം നിങ്ങളെ പുളകീതരാക്കി, വഞ്ചിതരാക്കി. പക്ഷെ ആ ആൾബലം നിങ്ങൾക്ക് ഒരു ഉപകാരവും ചെയ്തില്ല. ഫലം തുഗ്നിയാൻകും ഷൈആ എന്നാണ്. അതുവരെ മുസ്ലിമീങ്ങൾ ന്യൂനാൽന്യൂനപക്ഷമാണ് എല്ലാ യുദ്ധങ്ങളിലും. പക്ഷെ ഹുനൈനിലേക്ക് പോയപ്പോ താരതമ്യേന ആൾക്കൂട്ടം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾ അതിൽ പുളകീതരായി. ആ, നമ്മൾ എല്ലാ യുദ്ധത്തിനും മാതിരിയല്ല, ഇപ്രാവശ്യം നമ്മളപ്പം കൂടുതൽ ആളുകളുണ്ട് എന്ന മേനിയിൽ പല മുസ്ലിമീങ്ങളും ഹുനൈനിലേക്ക് പോയി. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്ന ആ ആൾബലം നിങ്ങൾക്ക് ഒരു ഫലവും ചെയ്തില്ല. എന്താ സംഭവിച്ചത് ഹുനൈനിൽ? ഹുനൈനിൽ ശത്രുക്കൾ ഒളിപ്പോരാളികളെ നിർത്തി. മുസ്ലിം സൈന്യം കടന്നു പോകുമ്പോൾ ഒളിപ്പോരാളികളുടെ പെട്ടെന്നുള്ള ആക്രമണം ഉണ്ടായത്, അതോടുകൂടിയിട്ട് ഇസ്ലാമിലേക്ക് പുതുതായി കടന്നു വന്ന മക്കൻ ഫതഹിൽ ഇസ്ലാം സ്വീകരിച്ച പലരും പിന്തിരിഞ്ഞോടി. പിന്തിരിഞ്ഞോട്ടം ഒരു വിഭാഗത്തിൽ നിന്നുണ്ടായിരുന്നെങ്കിൽ അത് മറ്റുള്ളവരെയും ബാധിക്കും, ഓടാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഹുനൈനിൽ ഒറ്റപ്പെടുന്ന അവസ്ഥ ഉണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പലരെയും വിളിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പക്ഷത്ത് കുറച്ചാളുകൾ ശേഷിച്ചു, ബാക്കിയുള്ളവരും പിന്നീടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ റസൂലുള്ളാഹിന്റെ പുത്രൻ അബു സുഫിയാനോട് മറ്റുമൊക്കെ വിളിച്ചു പറയാൻ ആവശ്യപ്പെട്ടു. അന നബിയു ലാ കദിബ് അന ഇബ്നു അബ്ദുൽ മുത്തലിബ്, ഞാൻ നബിയാണ്, വ്യാജമല്ല, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മകനാണെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പറയാൻ പറയുകയും അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വീണ്ടും മുസ്ലിമീങ്ങൾ തിരിച്ചുകൂടുകയും ചെയ്ത സന്ദർഭം. ഹുനൈൻ യുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലാണ് മുസ്ലിമീങ്ങൾക്ക് വിജയം വരുന്നത്. തുടക്കഘട്ടം പരാജയവും ഇതേപോലെ തോറ്റോട്ടുകയാണ്. ഹുനൈനിൽ മുസ്ലിമീങ്ങൾ തന്നെയാണ് വിജയിച്ചത്, പക്ഷേ തുടക്കത്തിൽ ഈ ഒരു വിധം പരാജയം ഉണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, ആൾബലം കണ്ട് നിങ്ങൾ പുളകം കൊണ്ടപ്പോൾ ആ ആൾബലം നിങ്ങൾക്ക് ഒരു ഉപകാരവും ചെയ്തില്ലതാണ്. ഫലം തുഗ്നിയാൻകും ഷൈആ, മാത്രമല്ല വദാഖത് അലൈക്കുമുൽ അർദു ബിമാ റഹബത്, ഭൂമി നിങ്ങൾക്ക് വിശാലമായിരുന്നു. ഹുനൈനിലേക്ക് പോകുമ്പോൾ ഭയങ്കര ആൾക്കൂട്ടത്തിലല്ല പോകുന്നത്, പക്ഷെ ആ ഭൂമി എന്തായി? അവർക്ക് ഇടുങ്ങിപ്പോയി എന്നാണ്. അവിധം പരീക്ഷിക്കപ്പെട്ടു. സുമവല്ലയിത്തും മുതുപിരിയും, മാത്രമല്ല നിങ്ങൾ പിന്തിരിഞ്ഞോടുകയുമുണ്ടായി അട്ടർക്കളത്തിൽ നിന്ന് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, സുമാൻസലല്ലാഹു സകീനതഹു അലാ റസൂലിഹി വഅലൽ മുഅ്മിനീൻ വഅൻസല ജുനൂദൻ ലം തറൗഹ സുമാൻസലല്ലാഹു സകീനതഹു ബദർ ഉഹുനൈനിൽ. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ സമാധാനം, സകീനത്ത്, മനസമാധാനം അല്ലാഹു സുബ്ഹാനഹു വതആല വർഷിച്ചു. ആർക്ക്? അലാ റസൂലിഹി, റസൂലിനും, വഅലൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്കും. വഅൻസല ജുനൂദൻ ലം തറൗഹ, നിങ്ങൾ കാണാത്ത ഒരു പടയെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇറക്കുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വതആല ഹുനൈനിലും മലക്കുകളെ ഇറക്കി. അങ്ങനെ വഅദബല്ലദീന കഫറു, അല്ലാഹു സുബ്ഹാനഹു വതആല അവിശ്വാസികളെ അവന്റെ ശിക്ഷയ്ക്ക് വിധേയരാക്കുകയുണ്ടായി. അങ്ങനെ ഹുനൈന്റെ അവസാന ഘട്ടം. മുസ്ലിമീങ്ങൾ മടങ്ങി വന്ന് തങ്ങളുടെ നിലപാടിൽ സത്യസന്ധരായപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ സഹായിച്ചു. അള്ളാഹുവിൽ നിന്നുള്ള വിജയം ഉണ്ടായി. അള്ളാഹു മലക്കുകളെ അവതരിപ്പിച്ചും മുസ്ലിമീങ്ങളെ സഹായിക്കുകയുണ്ടായി എന്നാണ് ഹുനൈനിൽ. ഇവിടെ നമ്മൾ ചരിത്രത്തിലൂടെ പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. ചരിത്രത്തിലൂടെ നമ്മൾ പാഠം ഉൾക്കൊള്ളുമ്പോൾ ഒരു മുസൽമാൻ മുഖ്യമായും പ്രധാനമായും വായിക്കേണ്ടത് അവൻ മതപരമായി വിശ്വാസപരമായി ആദർശപരമായി അവൻ കൃത്യമാണോ, വിശ്വാസികൾ ആദർശപരമായി വിശ്വാസപരമായി കൃത്യമാണോ എങ്കിൽ അള്ളാഹുവിന്റെ തൗഫീഖും അള്ളാഹുവിന്റെ സഹായവും അവർക്കുണ്ടായിരിക്കും. ഉവമയാലമു ജുനൂദ റബ്ബിക ഇല്ലാഹു, അള്ളാഹുവിന്റെ സൈന്യങ്ങൾ പലതാണ്. ആ സൈന്യങ്ങളെ കുറിച്ച് അള്ളാഹ്ക്കല്ലാതെ വേറെ ആർക്കും അറിയില്ല. അതുകൊണ്ട് അള്ളാഹു അവന്റെ സൈന്യങ്ങളെ അവതരിപ്പിച്ച് മുസ്ലിമീങ്ങളെ സഹായിക്കുവാനും മുസ്ലിമീങ്ങൾക്ക് ശക്തി പകരുവാനും അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ ചെയ്യണമെങ്കിൽ ഈ സഹായം അവതരിപ്പിക്കപ്പെടേണ്ട അള്ളാഹുവിന്റെ പല സൈന്യങ്ങളിൽ സൈന്യങ്ങളിറക്കി ശക്തിപ്പെടുത്തപ്പെടേണ്ട മുസ്ലിമീങ്ങൾ അവർ ഇസ്ലാമിലും ഈമാനിലും സത്യസന്ധരായിരിക്കണം എന്ന വസീയത്താണ്, ഉപദേശമാണ് നമ്മൾ ഇന്ന് ഇവിടെ ശ്രവിക്കുകയുണ്ടായത്, കേൾക്കേണ്ടായത്. ഫിത്നയുടെ നാളുകൾ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ഫിത്നകൾ പരന്നാൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും കൂടുതലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ചര്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഫിത്നതു വഖ്തൽ സമനൽ ഹർജ് കഹിജ്റത്തിൻ അൽ ഇബാദതു ഫിൽ ഹർജി കഹിജ്റത്തിൻ ഇലൈ. ഇതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സഹീഹായ ഹദീസിൽ. ഈ കൊലപാതകങ്ങളുടെ, അതുകൊണ്ട് ഉദ്ദേശം ഫിത്നകൾ മൊത്തത്തിലാണ്. ഫിത്നകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൊലപാതകങ്ങൾ വർദ്ധിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അഊദു ബില്ലാ. ഫിത്നകൾ പെരുകി, കൊല പെരുകി, അങ്ങനെയുള്ള നാളുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഇബാദത്തെടുക്കൽ എന്റെ അടുക്കലേക്ക് ഹിജറ വരുന്നത് പോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഹിജറ പോകുന്ന? മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള പാലായനം, അതാണ് വിഷയം. ആദർശ സംരക്ഷണാർത്ഥം നാടും വീടും ഉപേക്ഷിച്ച്, അതേപോലെ മക്ക എന്ന വിശിഷ്ട നാട്, അതുവരെ അവിടെയുള്ള വീടും അതേപോലെ തന്നെ നാട് അതേപോലെ തന്നെ സാധന സാമഗ്രികളും സമ്പത്തും ഒക്കെ വിട്ടേച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ആദർശ സംരക്ഷണാർത്ഥം ഹിജറ പോകുന്നവനുള്ള മഹത്വവും പ്രതിഫലവുമാണ് ഇത്തരം ഫിത്നകളുടെ നാളുകളിൽ ഇബാദത്തിൽ കഴിയുന്നവനുള്ളത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫിത്നകൾ അവിടെ കാണുന്നു, ഇവിടെ കാണുന്നു, അവിടെ കേൾക്കുന്നു, ഇവിടെ കേൾക്കുന്നു, ഫിത്നകൾ സ്പ്രെഡ് ചെയ്യാൻ പരക്കാനും അത് കത്തി ആളി എല്ലായിടത്തേക്ക് വ്യാപിക്കാനും കാലം കൂടുതൽ വേണ്ട. നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. എന്താണ് നമ്മളുടെ ഒരു നിലപാടുണ്ടാകേണ്ടത്? നമ്മൾ ഇബാദത്തെടുക്കുക എന്നുള്ളതാണ്, ഇബാദത്തിനെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. നമസ്കാരത്തിൽ കൃത്യത, അതേപോലെ തന്നെ ഐച്ഛികമായ കർമ്മങ്ങളിലുള്ളതായ സജീവ ശ്രദ്ധയും താല്പര്യവും, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് ദിക്റുകളെ വർദ്ധിപ്പിച്ച് ദാനധർമ്മങ്ങളെ വർദ്ധിപ്പിച്ച് അതേപോലെ തന്നെ പുണ്യങ്ങളിൽ മത്സരിച്ച് നമ്മൾ ഇബാദത്തുകളെ വർദ്ധിപ്പിക്കണം, ഇബാദത്തുകൾ സജീവമാക്കണം എന്നുള്ള വസീയത്താണ് ഇവിടെ നമ്മൾ കേൾക്കുകയുണ്ടായത്. അവസാനമായി മേലായ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ തൗഫീഖേക്ക് അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഈ ഒരു ആരോഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീനിനെ സഹായിച്ചവരെ സഹായിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീനിനെ അപകടപ്പെടുത്തുന്നവരെ അപകടപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല മരണം വരിക്കുന്നത് വരെ ഈ സത്യദീനിൽ നമ്മുടെ കാൽപാദങ്ങൾ അള്ളാഹു ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദിൽ മരണപ്പെടാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തുണയും തൗഫീഖും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല അവനിൽ നിന്നുള്ള സമാധാനവും സംരക്ഷണവും നമ്മളിൽ കനിയുമാറാവട്ടെ. നമ്മുടെ ഇണകളിൽ മക്കളിൽ നമുക്കെല്ലാവർക്കും അള്ളാഹു ഇഹത്തിലും പരത്തിലും കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. നമ്മളിലൂടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു കൺകുളിർമയേറ്റി അവരെയും നമ്മയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك اعداء المله والدين اللهم احفظ لهذه البلاد امنها وامانها اللهم احفظ لهذه البلاد رخاءها ورجال امنها اللهم ايدهم بالحق انك على كل شيء قدير اللهم احفظ لهذه البلاد عقيدتها وقيادتها انك على كل شيء قدير يا حي يا قيوم يا ذا الجلال والاكرام اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله